ഓം ശാന്തി. 1/7/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ശരീരം മനസ്സ് ധനം കൊണ്ട് ഭാരതത്തെ സ്വർഗമാക്കി തീർക്കാനുള്ള സേവനം ചെയ്യണം. ഈ ഭാരതത്തെ മായാ രാവണനിൽ നിന്ന് സ്വതന്ത്രമാക്കണം. ചോദ്യം: ആത്മാഭിമാനിയായിരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾ ഏത് ചിന്തയിൽ നിന്നാണ് മുക്തമാകുന്നത്? ഉത്തരം: ഈ പഴയ ശരീരത്തിന്റെ കർമ്മഭോഗം അടിക്കടി അനുഭവത്തിന്റെ രൂപത്തിൽ വരുന്നു. ഈ കണക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിന്തയിൽ നിന്ന് അവർ മുക്തമായിരിക്കുന്നു. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ഈ പഴയ കർമ്മ കണക്കുകൾ ഇല്ലാതാക്കി കർമാതീതമായി തീരണമെന്ന്. പിന്നെ പകുതി കൽപ്പം ഒരു തരത്തിലുമുള്ള രോഗത്തിനും അടുത്തു വരാൻ സാധിക്കുകയില്ല. അസുഖത്തിന്റെ പേരോ അടയാളമോ ഇല്ലാത്ത ഫസ്റ്റ് ക്ലാസ് പ്രകൃതി ചികിത്സയാണ് ബാബ ചെയ്യുന്നത്. ഗീതം: അങ്ങ് തന്നെയാണ് അമ്മയും അങ്ങ് തന്നെയാണ് അച്ഛനും. ഓം ശാന്തി. കുട്ടികൾ പാട്ട് കേട്ടുവല്ലോ. പതീത പാവനനായിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും സന്മുഖത്താണ് നാം ഇരിക്കുന്നത് എന്ന് കുട്ടികൾ അറിയുന്നുവല്ലോ. പതീതമായ ഭാരതത്തെ പവിത്രമാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രീമതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കുട്ടികൾ തന്റെ പരമപിതാവായ പരമാത്മാവിന്റെ സേവനത്തിലാണ്. ബാബയും ഈ സേവനം തന്നെയാണ് ചെയ്യുന്നത്. ഭാരതം പവിത്രമായിരുന്നു എന്ന് കുട്ടികൾ അറിയുന്നുണ്ട്. ഇപ്പോൾ അധപ്പതിച്ചിരിക്കുന്നു. പവിത്രമായ ആ ലോകം നിലവിൽ വന്നിട്ട് 5000 വർഷമായി. ജനങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ശ്രീമതമനുസരിച്ച് നടന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഭാരതത്തെ രാവണന്റെ കുരുക്കിൽ നിന്ന് വിടുവിച്ച് രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. പതീതമായ ഭാരതത്തെ പാവനമാക്കി തീർക്കുന്നതിനാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും പവിത്രമായി തീരണം. പവിത്രതയെ സംബന്ധിച്ച കാര്യത്തിലാണ് ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവരുടേത് ഹിംസക യുദ്ധമാണ്. നിങ്ങളുടേത് രാവണനാകുന്ന പഞ്ചവികാരങ്ങളോടുള്ള യുദ്ധമാണ്. കൽപ്പകൽപ്പമായി നാം ശ്രീമതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ സമയം മുഴുവൻ ലോകവും രാവണന്റെ മതമനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീമതത്തിനനുസരിച്ച് നിങ്ങൾ ദൈവീക മതക്കാരായ ദേവതകളായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ വർണ്ണത്തിലുള്ളവരാണ്. മുഴുവൻ ലോകത്തെയും നിങ്ങൾ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ അടുത്ത് പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുന്നു. ഞങ്ങൾ ശരീരവും മനസ്സും ധനവും കൊണ്ട് ഭാരതത്തെ വീണ്ടും ദൈവീക രാജ്യമാക്കി തീർക്കുന്നു എന്ന് കുട്ടികൾ പറയുന്നു. കാരണം ഭാരതം സത്യയുഗത്തിന്റെ ആദിയിൽ രാജസ്ഥാനമായിരുന്നു. നാം നമ്മുടെ ദൈവീക രാജസ്ഥാനം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സേവനം ചെയ്തു. ജയിലിൽ പോയി. ശരീരം കൊണ്ടുള്ള സേവനമായല്ലോ. മനസ്സും അതിൽ മുഴുകി. ബാബ മായാ രാവണനിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിത്തരുന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കി. ഇത് പരിധിയില്ലാത്ത പിതാവ്. അത് ഭാരതത്തിന്റെ ബാപ്പു. ഗാന്ധിജി എല്ലാവരുടെയും പിതാവല്ല. പ്രായമായവരെയും ബാപ്പുജി എന്ന് പറയാറുണ്ട്. മേയറേയും പിതാവ് എന്ന് പറയാറുണ്ട്. പിതാക്കന്മാർ വളരെയുണ്ട്. നിങ്ങളുടെ അച്ഛൻ ഒന്നേയുള്ളൂ. വേറെ ആരുമില്ല. പരിധിയില്ലാത്ത പിതാവ് ഒന്നേയുള്ളൂ. അത് ശിവ് ബാബയാണ്. ആ പിതാവ് ഭാരതത്തെ പവിത്രമാക്കേണ്ട കാര്യത്തിൽ ഉപസ്ഥിതനായിരിക്കുന്നു. തീർച്ചയായും ബാബ ഏതെങ്കിലും ശരീരത്തിൽ വന്നിരിക്കണമല്ലോ. കൂടെ സഹായികളും ഉണ്ടാകും, ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങൾ ശിവശക്തി സേനകളാകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വളരെ എളുപ്പമാണല്ലോ. അവർക്ക് ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ എത്ര സഹിക്കേണ്ടി വന്നു. സ്ത്രീകൾ പോലും ജയിലിൽ പോയി. കൂടുതൽ ദുഃഖം പുരുഷന്മാരാണ് അനുഭവിച്ചത്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ മാതാക്കൾക്ക് വിഷം മൂലം, അതായത് വികാരം കാരണം, വളരെയധികം ദുഃഖം സഹിക്കേണ്ടിയിരിക്കുന്നു. പുതിയ സൃഷ്ടി രചിക്കുന്നതിന് ബാബ വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ആദ്യമാദ്യം ബ്രാഹ്മണർ വേണം. ബ്രഹ്മാമുഖ വംശാവലി ബ്രാഹ്മണരായ നിങ്ങൾ വീണ്ടും ദൈവീകം, അർത്ഥം വിഷ്ണുവിന്റെ വംശത്തിലേതായി തീരുന്നു. ഇത് ബുദ്ധിയിൽ വേണം. വീണ്ടും നാം ബാബയുടെ സഹായിയായി തീർന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് പേർ ശ്രീമതം അനുസരിച്ചു നടക്കേണ്ടതുണ്ട്. ആ ബാപ്പുവിനും വലിയ സേന ഉണ്ടായിരുന്നു. അതിലും വളരെ പ്രശസ്തർ ഉണ്ടായിരുന്നു. ആ ബാപ്പു ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്നു. നിങ്ങൾ കുട്ടികൾ രാവണനാകുന്ന ശത്രുവിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി ശ്രീമത് അനുസരിച്ചു നടക്കണം. സ്വരാജ്യം നേടിയെടുക്കുന്നതിനാണ് എന്നവർ പറയുന്നതുപോലെ നിങ്ങളും സ്വരാജ്യമായ ദൈവീരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രീമത് അനുസരിച്ചു നടക്കുന്നു എന്ന് ബുദ്ധിയിലുണ്ടല്ലോ. ഓരോ ചുവടും ശ്രീമത് അനുസരിച്ചു നടക്കേണ്ടിയിരിക്കുന്നു. ശ്രീമത് വഴി ശ്രേഷ്ഠരായി തീരാം. ഓരോരുത്തരുടെയും കർമ്മക്കണക്കുകൾ അവരവരുടേതാണ്. കർമാതീത അവസ്ഥ നേടുന്നതിന് അവസാനം വരെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കർമാതീത അവസ്ഥ ആയിട്ടില്ല. ആരാണോ ശരീരം കൊണ്ടുപോലും ദുഃഖം അനുഭവിക്കാത്തത്, അവർ കർമാതീതമായിരിക്കുന്നു. പഴയ ശരീരത്തിൽ അവസാനം വരെ ദുഃഖമുണ്ടാകും. ആരും സമ്പൂർണമൊന്നും ആയിട്ടില്ല. കർമ്മഭോഗം അനുഭവിച്ചു തീർക്കണം. കർമാതീത അവസ്ഥ ആകുന്നതുവരെ മായയുടെ കൊടുങ്കാറ്റ് ഉണ്ടാകും. കർമ്മക്കണക്കുകൾ അനുഭവിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ബാബയെ ഓർമ്മിച്ചാൽ മതി. ആത്മാഭിമാനിയായി തീരൂ എന്ന് ബാബ പറയുന്നു. ഈ പദം ഇപ്പോഴാണ് പറയുന്നത് എങ്കിലും അത് മുന്നേ തന്നെ പാടപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥമെന്താണെന്ന് മനുഷ്യർ അറിയുന്നില്ല. ആത്മബോധത്തിൽ ഒറ്റയ്ക്കിരുന്ന് ബാബയെ ഓർമ്മിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ആത്മബോധത്തിൽ വരണം. ഞാൻ ആത്മാവാകുന്നു, ബാബയെ ഓർമ്മിക്കുന്നു. ഈ ഓർമ്മയിൽ ഇരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. ഭഗവാൻ സർവവ്യാപിയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആരെ ഓർമ്മിക്കും? ശാന്തി ലഭിക്കുന്നതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്ന് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കർമ്മം ചെയ്യുക തന്നെ വേണം. അശരീരി ആയിരിക്കണം. ഞാൻ ആത്മാവാകുന്നു, ഇത് ഇന്ദ്രിയങ്ങളാകുന്നു. ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാകുന്നു. നാം മണിയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സന്യാസി തുടങ്ങിയവർ ഹഠയോഗം ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, പിന്നെ അഭ്യാസം ചെയ്യുന്നു, ഗുഹയിലിരുന്നു വളരെ പ്രയത്നിക്കുന്നു. ഇവിടെ ഹഠയോഗത്തിന്റെ കാര്യമൊന്നുമില്ല. ജ്ഞാനം മനസ്സിലാക്കണം. ദൈവപിതാവിന്റെ ആ ജ്ഞാനം ആരും തന്നെ അറിയുന്നില്ല. അവർ ആ ഗോഡ് ഫാദർ സർവവ്യാപിയാണെന്നാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇതിനെയാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആ പിതാവിനെ അറിയുന്നുവല്ലോ. ഏവരുടെയും പിതാവ് ഒന്നു തന്നെയാണ്. ആ പിതാവ് വന്നിട്ട് സൃഷ്ടിയെ അധപതിച്ച അവസ്ഥയിൽ നിന്നും പവിത്രമാക്കി തീർക്കുന്നു. നിങ്ങൾ ഇക്കാര്യത്തിൽ ബാബയുടെ സഹായികളാണ്. പതീത അവസ്ഥയിൽ നിന്നും പവിത്രമായി വീണ്ടും പവിത്ര ലോകത്തിലേക്ക് പോകും. ആ പവിത്ര ലോകത്തിനു വേണ്ടിയാണ് നിങ്ങൾ രാജയോഗം മനസ്സിലാക്കുന്നത്. ബാബ വീണ്ടും ടീച്ചറായി നിങ്ങൾക്ക് സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം തരുന്നു. അതുവഴി നിങ്ങൾ സ്വദർശന ചക്രധാരികളായി മാറി ചക്രവർത്തി രാജാവും ചക്രവർത്തി റാണിയും ആയിത്തീരുവാൻ കഴിയും. വീട്ടിലിരുന്ന് തന്നെ ഈ അവസ്ഥ നേടണം. നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരുന്നു. ഈ യജ്ഞത്തിൽ അസുരന്മാർ എത്രയധികം വിഘ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്! അബലകളിൽ വികാരം മൂലം അത്യാചാരം ചെയ്യുന്നു. കോൺഗ്രസുകാർ ജയിലിൽ പോയിരുന്നു. നിങ്ങൾ വീണ്ടും കംസന്റെയും ജരാസന്ധന്റെയും ജയിലിൽ ബന്ധിക്കപ്പെടുന്നു. അല്പം സഹിക്കേണ്ടിയിരിക്കുന്നു. ദുർബലരായ പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീക്കും സഹിക്കേണ്ടിയിരിക്കുന്നു. 60 വയസ്സിന് ശേഷം വാനപ്രസ്ഥ അവസ്ഥയിൽ പോകണമെന്നുള്ളത് ഭാരതത്തിലെ നിയമമാണ്. പിന്നെ ഗൃഹസ്ഥം ഉപേക്ഷിച്ച് ചാബി കുട്ടികൾക്ക് കൊടുക്കുന്നു, സംരക്ഷിക്കുന്നതിന് വേണ്ടി. സൽപുത്രർ ആ വീടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. ഈയിടെയായി പുത്രന്മാരും ശത്രുക്കളായി മാറുന്നുണ്ട്. നിങ്ങൾ കുട്ടികളുടെ യുദ്ധം മായാ രാവണനോടാണ്. ഗാന്ധിജിയുടെ മതമനുസരിച്ച് നടന്ന് അവർ ബ്രിട്ടീഷുകാരിൽ നിന്നും ഭാരതത്തെ മോചിപ്പിച്ചു. മായാ രാവണൻ നിങ്ങൾക്ക് മേൽ 2500 വർഷം ഭരണം നടത്തി. ഈ മായ വളരെ ബലവാനാണ്. അവർക്കാണെങ്കിൽ സ്വതന്ത്രരാകാൻ 40-50 വർഷം എടുത്തു. അധ്വാനിക്കണം. ഇവിടെയും ശ്രീമത് അനുസരിച്ചാണ് നിങ്ങൾ വിജയം നേടുന്നത്. രാവണൻ നിങ്ങളുടെ പഴയ വലിയ ശത്രുവാണ്. മായയാകുന്ന ആ ശത്രു നിങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്നു. കാമമാകുന്നു ഏറ്റവും വലിയ ബോംബ്. മായയെ വളരെ സൂക്ഷിക്കണം. എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷം വർദ്ധിക്കും. നാം ഈശ്വരന്റെ സന്താനങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 21 ജന്മത്തേക്ക് വേണ്ടി ശ്രീമതത്തിലൂടെ നാം സ്വരാജ്യം സ്ഥാപിക്കുന്നു. കോൺഗ്രസുകാരുടെ സ്വരാജ്യം അല്പകാലത്തേക്ക് മാത്രമാണ്. അവരുടേത് സ്വരാജ്യമൊന്നുമല്ല. പിന്നെയും പ്രശ്നങ്ങൾ ബാക്കിയാണിവിടെ. നിങ്ങൾക്കറിയാം അവർക്ക് മൃഗതൃഷ്ണ സമാനം രാജ്യം ലഭിച്ചിരിക്കുന്നു എന്ന്. കോൺഗ്രസ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഗീതയിലോ ഭാഗവതത്തിലോ ഇല്ല. അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ. ഏറിയാൽ MP മറ്റോ ആകുന്നു. അതും അല്പകാലത്തേക്ക് മാത്രം. ഈ സമയം എല്ലാവരും ദുഃഖിതരാണ്. നാം സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ വിജയം നിങ്ങൾക്കാണെന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ രാജയോഗം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. നാം സൂര്യവംശിയായി തീരും എന്നറിയുന്നുവല്ലോ. സൂര്യവംശിയായി തീരുന്നതിനാണോ അതോ ചന്ദ്രവംശിയായി തീരുന്നതിനാണോ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത് എന്ന് ബാബ ചോദിക്കുന്നു. സൂര്യവംശിയായി തീരുന്നതിനാണ് എന്ന് പറയുന്നു. മമ്മ ബാബ എന്ന് വിളിക്കുന്നവർ തീർച്ചയായും സൂര്യവംശിയായി തീരും. ഫോളോ ഫാദർ മദർ എന്ന് ഇതിനെയാണ് പറയുന്നത്. ഇവർ മാതാവും പിതാവുമാണല്ലോ. ഇവർ സൂര്യവംശി മഹാരാജാവും മഹാറാണിയുമായി തീരുന്നു. ഇത് ഏവർക്കും 100% നിശ്ചയമുണ്ടല്ലോ. കുട്ടികളെ, നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് സിംഹാസന ലഹരിയിൽ മഗ്നരാകണം എന്ന് ആ അച്ഛനും അമ്മയും കുട്ടികളോട് പറയുന്നു. പുരുഷാർത്ഥം ചെയ്ത് ഫോളോ ഫാദറായി തീരണം. ആരെങ്കിലും ശുഭകരമായത് പറയുന്നുവെങ്കിൽ നല്ലത് നിങ്ങളുടെ മുഖത്തു നിന്നും റോസാപ്പൂ വിരിയുന്നുവല്ലോ എന്ന് പറയാറുണ്ട്. ഹേയ്, സൂര്യവംശിയായി തീരുക എന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എത്രയോ രത്നവും പവിഴവും പതിച്ച കൊട്ടാരങ്ങൾ അവിടെയുണ്ടാകും. എത്രയോ ഉയർന്ന പദവിയാണിത്. ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുവല്ലോ. ബാബ നമ്മെ എത്രയോ ഉയർന്നതാർക്കി തീർക്കുന്നു. നാം ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഗ്രാമത്തിലെ വികൃതി പയ്യനെക്കുറിച്ച് പാടുന്നുവല്ലോ. ഗ്രാമത്തിലെ ആ വികൃതി പയ്യൻ കൃഷ്ണനൊന്നുമല്ല. ഗ്രാമത്തിലെ എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ദരിദ്രർക്ക് തന്നെയാണ് സൌഭാഗ്യമുള്ളത്. ഞാൻ ദരിദ്രരിൽ വസിക്കുന്നവനാണെന്നാണ് ബാബ പറയുന്നത്. ആരെല്ലാം സമ്പത്തെടുക്കുവാൻ വരുന്നുവെന്ന് കാണുന്നുവല്ലോ. ഞാൻ ഭാരതത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നവരോടെല്ലാം പറയണം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും ഭാരതത്തെ സ്വർഗമാക്കുന്നതിനുള്ള സേവനം ചെയ്യുന്നുവെങ്കിൽ ഏത് ഇൻകം ടാക്സ് ഓഫീസറും നിങ്ങൾക്ക് മാപ്പ് തരും. ആ ഗവൺമെന്റ് വളരെ പൈസ ആവശ്യമില്ലാതെ ചിലവാക്കുന്നുണ്ട്. നിങ്ങളുടെ പൈസ ഭാരതത്തെ ഉയർത്തുന്നതിന് ഉപയോഗിക്കുന്നു. എത്ര വ്യത്യാസമാണുള്ളത്! ഇവർ എത്ര വലിയ സേവനമാണ് ചെയ്യുന്നത് എന്ന് ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവർ അത്ഭുതപ്പെട്ടു പോകും. അത്തരത്തിൽ സേവനം ചെയ്യണം. വളരെ വളരെ മാധുര്യമുള്ളവരാകണം. സത്യമായ സാഹബിനോട് സത്യതയുള്ളവരായിരിക്കണം. സത്യമായ ആ സാഹബിനെ ഓർമ്മിക്കണം. സത്യലോകത്തിന്റെ അധികാരിയായി തീരണമെങ്കിൽ സത്യമായ ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നതിന്റെ അഭ്യാസം ചെയ്യണം. ഓർത്ത് ഓർത്ത് സുഖം നേടണം. പ്രയാസങ്ങളില്ലാത്തവർ ആരുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് അതൊന്നും ഉണ്ടാകില്ല. ഒരിക്കലും രോഗങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രകൃതി ചികിത്സയാണ് ബാബ ചെയ്യുന്നത്. 21 ജന്മം നിങ്ങൾ നിരോഗിയായി തീരുന്നു. അതുകൊണ്ട് അത്രയും ലഹരിയിലിരിക്കണം. ആ ബാപ്പുജി, അതായത് ഗാന്ധിജി, എന്താണ് ചെയ്തത്? ഈ പരിധിയില്ലാത്ത ബാപ്പുജി എന്താണ് ചെയ്തത് എന്ന വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കണം. ബാബ നിങ്ങളെ രാവണന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുകയാണ് ചെയ്യുന്നത്. ആ ബാബയെ ഓർക്കുക വഴി നിങ്ങളുടെ വികർമ്മങ്ങൾ നശിക്കും. അത് അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ തലയിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഉപായം ഒന്നേയുള്ളൂ. ആ ഗംഗയ്ക്ക് ആരെയും പവിത്രമാക്കുവാൻ കഴിയുകയില്ല. ബാബയുടെ ഓർമ്മയാണ് ഏവരെയും പവിത്രമാക്കുന്നത്. നിഷ്ഠയോടെ ഇരിക്കണമെന്നൊന്നുമില്ല. ഇരിക്കുന്നതും നല്ലതാണ്. ഒന്ന് രണ്ട് പേർ ഒരുമിച്ചിരിക്കാം. എന്നാൽ ബാബ പറയുന്നു, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നുവെങ്കിൽ വിദ്യാർത്ഥിക്ക് ടീച്ചറുടെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ബാബയാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അച്ഛനെയോ ടീച്ചറെയോ ഓർക്കാത്ത ആരും തന്നെ ഇല്ലല്ലോ. തിരിച്ചു പോകണമെങ്കിൽ സദ്ഗുരുവിനെ ഓർക്കണമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്ഭുതകരമായ കാര്യങ്ങളാണ് ബാബ കേൾപ്പിക്കുന്നത്. നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും ആകുന്നു. സത് ബാബയും സത് ടീച്ചറും സത് ഗുരുവുമാകുന്നു. സത്യവുമായിട്ടുള്ള സംഘം നിങ്ങളെ മറുകര കടത്തുന്നു. മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും കൊണ്ടുപോകുന്നു എന്നർത്ഥം. ഈ പഴയ ലോകത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകും. പിന്നെ വന്ന് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. ഇതൊരു മത്സരമാണ്, പരിധിയില്ലാത്ത കുതിരയോട്ടം. പുരുഷാർത്ഥം ചെയ്യുന്നിടത്തോളം വിജയമാലയിൽ കോർക്കപ്പെടും. ശരി, മാതാവും പിതാവുമായിരിക്കുന്ന ബാബ്ദാദയുടെ മധുരമധുരമായ 5000 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ ഹൃദയത്തിന്റെ പ്രാണനായിരിക്കുന്ന കുട്ടികൾക്ക് പ്രേമത്തോടെ സ്നേഹസ്മരണകൾ നൽകുന്നു. നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. നാം പൂജ്യ ദേവീദേവതകളായിരുന്നു. വീണ്ടും നാം രണ്ട് കല കുറഞ്ഞ് ചന്ദ്രവംശി ക്ഷത്രിയരായി തീർന്നു. വീണ്ടും നാം പൂജാരികളായ വൈശ്യവംശികളും ശൂദ്രവംശികളുമായി തീർന്നു. ഇപ്പോൾ നാം ശ്രീമത് വഴി പൂജാരികളിൽ നിന്നും പൂജ്യരായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചക്രം ബുദ്ധിയിൽ കറക്കണം. ശരി, ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി തന്റെ മനസ്സും ശരീരവും ധനവും എല്ലാം സഫലമാക്കണം. വളരെ വളരെ മാധുര്യമുള്ളവരായി സേവനം ചെയ്യണം. സത്യഖണ്ഡം സ്ഥാപിക്കുന്നതിന് സത്യതയുള്ളവരായിരിക്കണം. 2. വിജയമാലയിൽ കോർക്കപ്പെടുന്നതിനു വേണ്ടി ഓർമ്മയുടെ മത്സരം ചെയ്യണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴുമെല്ലാം അച്ഛനെയും ടീച്ചറെയും സദ്ഗുരുവിനെയും ഓർക്കണം. വരദാനം ത്യാഗത്തിന്റെയും തപസ്സിന്റെയും സഹയോഗത്തിലൂടെ സേവനത്തിൽ സഫലത പ്രാപ്തമാക്കുന്ന നിരന്തര തപസ്വി മൂർത്തിയായി ഭവിക്കട്ടെ. സേവാധാരി എന്നാൽ ത്യാഗിയും തപസ്വി മൂർത്തിയും. ത്യാഗവും തപസ്സും ഈ രണ്ടിന്റെയും സഹയോഗത്തിലൂടെ സേവനത്തിൽ സദാ സഫലത ലഭിക്കുന്നു. ഒരു ബാബ രണ്ടാമതാരുമില്ല, ഇതാണ് തപസ്. ഈ നിരന്തരമായ തപസ് നടത്തിക്കൊണ്ടേയിരിക്കൂ, എങ്കിൽ താങ്കളുടെ സേവാസ്ഥാനം തപസ്യാകുണ്ഡമായി മാറും. അങ്ങനെയുള്ള തപസ്യാകുണ്ഡമുണ്ടാക്കൂ എങ്കിൽ ശലഭങ്ങൾ താനേ വന്നു ചേരും. മനസ്സാ സേവനത്തിലൂടെ ശക്തിശാലി ആത്മാക്കൾ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ മനസ്സാ സേവനത്തിലൂടെ ഭൂമി തയ്യാറാക്കൂ. ഇതുതന്നെയാണ് അഭിവൃദ്ധിക്കുള്ള വിധി. ശ്ലോകൻ: വിനയത്തിന്റെയും ധൈര്യത്തിന്റെയും ശക്തിയിലൂടെ ക്രോധാഗ്നിയെ ശമിപ്പിക്കൂ. ഓം ശാന്തി.